അധ്യായം 43, പേജ് 284. പുതിയ മന്ന. ഒരു ഹെലികോപ്റ്റർ ആദിയുടെ മേൽ വട്ടം കറങ്ങി, താണ് പറന്നു, പിന്നെയും ഉയർന്നു, പിന്നെയും താണു. കരയരുത്, സ്നേഹമാണ് വലുത്. അതിൽ നിന്ന് വാക്കുകൾ വർഷിക്കപ്പെട്ടു. ഒരു പട്ടയത്തിൽ എന്തിരിക്കുന്നു? കത്തിപ്പോയാലും ഇല്ലെങ്കിലും എന്നെ വിശ്വസിച്ച് ഭൂമിരേഖകൾ ടെൻഡിലേൽപ്പിച്ചവരെ ഞാൻ കൈവിടില്ല. നിങ്ങൾക്ക് വേണ്ടി കോടികൾ മുടക്കി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തൊഴിൽ തരാൻ വേണ്ടി നടത്തുന്നതാണ്. ഭയപ്പെടാതിരിക്കൂ. എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അരികിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ അരികിൽ എന്നോണം ഞാൻ നിങ്ങളെ ഊട്ടും ഉടുപ്പിക്കും. ഭക്ഷണപ്പൊതികളോ പഴന്തുണിക്കെട്ടുകളോ താഴേക്കെറിയാനല്ല ഞാൻ മുകളിൽ പറക്കുന്നത്. എൻ്റെ കണ്ണുനീർത്തുള്ളികൾ നിങ്ങൾക്കുമീതെ വർഷിക്കാനാണ്. ഇത്രയേറെ ദുരിതം നിറഞ്ഞ ഒരു ചെളിക്കായത്തിൽ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിത്യദാരിദ്ര്യവുമായി മല്ലിട്ടുകൊണ്ട് ഇനിയൊരു നിമിഷം പോലും നിങ്ങൾ ജീവിച്ചുകൂടാ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സങ്കടകരമല്ലാത്തതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അമ്പലത്തിൻ്റെ മേൽക്കൂര സ്വർണം കൊണ്ട് പൊതിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ തിളങ്ങണമെന്നില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇനിയൊരു മഴക്കാലം നിങ്ങൾക്ക് താങ്ങാനാവുമോ? ആകാശത്തിൻ്റെ ചെരുവുകൾ ഇരുണ്ടുകലങ്ങിയിരിക്കുന്നതും കഷ്ടകാലത്തിൻ്റെ സൂചന പോലെ ഇടിമിന്നൽ പാടുന്നതും പട്ടാപ്പകൽ പോലും നാശത്തിൻ്റെ ധൂമകേതുക്കൾ ആദിക്കുമീതെ ഉദിച്ചു നിൽക്കുന്നതും ഞാൻ കാണുന്നുണ്ട്. കാറ്റുകൾ കുപിതരാണ്, സാഗരങ്ങൾ പ്രക്ഷുബ്ധമാണ്. നിങ്ങളെ നിങ്ങളുടെ വിധിക്ക് വിടാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. കുമാരൻ്റെ വികാരമാണ് ആദി. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകരകൾ എന്തറിഞ്ഞു? അതിലെനിക്ക് ദുഃഖമില്ല. ഒന്ന് തീർച്ചയാണ്, നിങ്ങളുടെ പട്ടയങ്ങൾ ചുട്ടരിച്ചവർ ആരായാലും അവർ എവിടെ പോയി ഒളിച്ചാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ കണ്ടുപിടിക്കും. രക്തം രക്തത്തോട് ചെയ്ത ചതിക്ക് രക്തം കൊണ്ട് തന്നെ ഉത്തരം പറയിക്കും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. മുകളിൽ നിന്ന് ഞാനൊരു വലയെറിയും. മുഴുത്ത മീനുകളെല്ലാം അതിൽപ്പെടും. എന്നിട്ട് ആ ഹെലികോപ്റ്റർ ആദിയെ തലോടാനെന്നോണം വളരെ താണു പറന്നു. അതിൻ്റെ ചിറകുകൾ വെള്ളത്തിൽ തൊടുവോളം, അതിൻ്റെ ഹുങ്കാരം മരങ്ങളിൽ കോലാഹലം വിതയ്ക്കുവോളം, കടപറഞ്ഞെന്ന് പേടിച്ച് തെങ്ങുകൾ നിലവിളിക്കുവോളം, ഭൂമിയിലെ പൊടി കൊണ്ട് വാനദേശങ്ങൾ മൂടിപ്പോകുവോളം. എന്നിട്ടത് പെട്ടെന്ന് അപ്രത്യക്ഷമായി. സ്നേഹവചസ്സുകൾ മാത്രം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. വചനം പ്രവൃത്തിയാകുന്നത് അമ്പുവിൻ്റെ അമ്പലം കമ്മിറ്റിയിലാണ്. ടെന്റിലുള്ളവരും പ്രകാശനും അമ്പുവും കൊമ്പൻജോയ് പോലും അമ്പലം കമ്മിറ്റിയിൽ ഒത്തുകൂടി. പട്ടയം കത്തിപ്പോയവരെല്ലാം ഉടൻ പുനരധിവസിപ്പിക്കണം. കുമാരൻ്റെ കർശന നിർദ്ദേശമാണ്. അരി, തുണി, ഉപ്പ്, മുളക്, എണ്ണ, പാത്രങ്ങൾ, കട്ടില്, കിടക്ക, എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. 21 വീട്ടുകാരുടെ പട്ടയങ്ങൾ ടെന്റിലുണ്ടായിരുന്നു. അവരെയെല്ലാം നേരിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കണം. ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം അവർക്ക് വാഗ്ദാനം ചെയ്യണം. പടിഞ്ഞാറേ താഴം വീണ്ടും ഇളകിമറിഞ്ഞു. കുമാരൻ നല്ലവനാ, അവൻ കൈവിടില്ല. കുഞ്ഞിമാത് ചോദിച്ചു, ഇവിടെ വലയിട്ട് തപ്പിപ്പിടിച്ചു കൊണ്ടുപോയതിനൊക്കെ കൊന്നോ തിന്നോ എന്നറിഞ്ഞിട്ട് പോരെ കുമാരൻ്റെ കൊട്ടാരത്തിലേക്കുള്ള പോക്ക്. പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർ തലയും കുമ്പിട്ടിരുന്ന് കേട്ടു. പുണ്ണിൽ കുത്തുന്നത് പോലെയാണ് കുഞ്ഞിമാത് നോക്കുന്നത്. കുഞ്ഞിക്കാളിയുടെ മോൻ്റെ വിധി തന്നെയാ നിനക്കൊക്കെ. കുഞ്ഞിമാതു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അവരെ കടന്നുപോയി. പടിഞ്ഞാറേ താഴത്ത് നിന്ന് ആദ്യം ഭൂമി വിറ്റ് കുമാരൻ്റെ ഫ്ലാറ്റിലേക്ക് പോയതല്ലേ ഉണ്ണിമോൻ? എന്നിട്ടും അവനാണ് ടെൻറ്റിന് തീവച്ചതെന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ടെൻറ്റുകാർക്ക് ആകെ സംശയമാണ്. ഇതൊക്കെ കുമാരൻ അറിഞ്ഞിട്ടോ അറിയാതെയോ? കായലിൻ്റെ കയ്യും പിടിച്ച് ഗീതാഞ്ജലി പടിഞ്ഞാറേ താഴത്തേക്ക് വന്നു. മധുരമായി ചിരിച്ചുകൊണ്ട് കായൽ അവിടെയൊക്കെ ഓടി നടന്നു. സംസാരിക്കാമോ? ഗീതാഞ്ജലി ചെറുപ്പക്കാരോട് ചോദിച്ചു. അവർ അപരിചിത ഭാവത്തിൽ അവളെ പകച്ചു നോക്കി. ഗീതാഞ്ജലി പറഞ്ഞു, ഞാൻ ഏതവസ്ഥയിലാണ് ആദിയിലെത്തിയതെന്ന് നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അറിയാം. പറഞ്ഞു കേൾക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അന്ന് രാത്രി മാർക്കോസ് എന്നെ കൈവിട്ടിരുന്നുവെങ്കിൽ ഇന്ന് എനിക്കെൻ്റെ മകളെ ഇങ്ങനെ തിരിച്ചു കിട്ടില്ലായിരുന്നു. കാണാതായിട്ട് 3 നാൾ കഴിഞ്ഞാണ് അവളെ തിരിച്ചു കിട്ടിയത്. നഗരത്തിൻ്റെ കൊടും തിരക്കിൽപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ശരീരവും മനസ്സും ഒരുപോലെ തകർക്കപ്പെട്ടിരുന്നു. അവൾ നിർത്താതെ അലറിക്കൊണ്ടിരുന്നു. അലറി തൊണ്ട പൊട്ടി. വായിൽ നിന്ന് രക്തമൊഴുകി. ശബ്ദമില്ലാതായി. അപ്പോഴും അവൾ അലറിക്കൊണ്ടിരുന്നു. കണ്ടു നിൽക്കാൻ വയ്യാത്ത കാഴ്ചയായിരുന്നു. ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ അവൾ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഉറക്കത്തിലും അവൾ ഒരാളെയും വിശ്വസിച്ചില്ല, ആരെയും അടുപ്പിച്ചില്ല, അവളുടെ അച്ഛനെ പോലും. ഞങ്ങളവളെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഏറ്റവും നല്ല ചികിത്സ കൊടുത്തു. ശരീരത്തിലെ മുറിവുകൾ വളരെ വേഗം ഉണങ്ങി, മനസ്സിലെ മുറിവുകൾ പഴുത്തുപൊട്ടി ഒലിച്ചുകൊണ്ടേയിരുന്നു. അവൾ നിർത്താതെ കരഞ്ഞു, അലറി. ഒരുപാട് തേടി അലഞ്ഞാണ് അവളെയും കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത്. മറ്റ് സ്ഥലങ്ങൾക്ക് ആളുകൾക്ക് അസഹ്യമായ അവളുടെ കരച്ചിലുകൾ, അലർച്ചകൾ ആദി കൊച്ചു കിളിയൊച്ചകൾ പോലെ ഏറ്റെടുത്ത് തന്നിൽ ലയിപ്പിച്ചു. കുളിരാർന്ന ജലവിരലുകൾ കൊണ്ട് ആദി അവളുടെ മനസ്സിനെ തൊട്ടു. കാറ്റിലെ ഓളങ്ങൾ ഇളകുന്നത് കണ്ടുകൊണ്ട് നിൽക്കെ ഒരു ദിവസം അവൾ കരയാൻ മറന്നു. മടിച്ചു മടിച്ച് തണുത്ത വെള്ളത്തിൽ കാൽമുക്കി അമ്പരപ്പോടെ അവൾ ചുറ്റും നോക്കി. മാർക്കോസ് അവളെ കൈപിടിച്ച് വെള്ളത്തിലൂടെ നടത്തിച്ചു. പിന്നെ പിന്നെ ഒറ്റയ്ക്ക് കായലോരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കെ അവൾ പുഞ്ചിരിച്ചു. വെള്ളം അവളോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഞാനും അവളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. പൊടിമീനുകളുടെ തിളക്കത്തിലേക്ക് ഏറെ നേരം അവൾ നോക്കി നിന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവൾ സംസാരിച്ചു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ ഇത് വന്ന് നോക്കൂ, സ്വർണമീനുകൾ. ആദിയിലേക്ക് അവളെയും കൊണ്ടുവരാൻ എൻ്റെ ഗുരുവാണ് എന്നെ ഉപദേശിച്ചത്. അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. പുറപ്പെടുമ്പോൾ ഇവിടെയാണ് എത്തുക എന്നെനിക്കറിയില്ലായിരുന്നു. വെള്ളത്തിൻ്റെ സംഗീതം നീ കേൾക്കും, അദ്ദേഹം പറഞ്ഞു. ആദിയാണ് കായലിനെ എനിക്ക് തിരിച്ചു തന്നത്. സമാധാനത്തിൻ്റെ പേര് വെള്ളം എന്നാണ്. എൻ്റെ മകൾ കായൽ, അവൾ ഇവിടെയുണ്ട്, ഇവിടെയാണ്. ഇന്നലെ അവൾ രണ്ട് മഞ്ഞപ്പാപ്പാത്തികളെ കണ്ടുപിടിച്ചു. കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് മഞ്ഞപ്പാപ്പാത്തികളെ കാണുന്നതെന്ന് മാർക്കോസ് എന്നോട് പറഞ്ഞു. അത് വളരെ പ്രധാനമാണ്. നമുക്കറിയാവുന്നതിനേക്കാൾ പ്രതീക്ഷാനിർഭരമായ ചില സൂചനകളുമായിട്ടാണ് ആ ഇരട്ടപ്പാപ്പാത്തികൾ പറന്നു വന്നത്. നിങ്ങൾ ഇവിടം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇന്നലത്തെ പൂർണ്ണചന്ദ്രൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചതേയില്ല. ഇതിനു മുമ്പ് ഒരിക്കലും ആദിക്കുമേൽ ഇത്രയേറെ പ്രകാശം ഞാൻ ചൊരിഞ്ഞിട്ടില്ല. രാവിളക്കുവോളം നിർനിമേഷമായി ആദിയെ തന്നെ നോക്കിക്കൊണ്ട് ചന്ദ്രൻ ആകാശത്ത് നിന്നു. വെള്ളത്തിൻ്റെ അസാധാരണമായ തിളക്കവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. ഓളങ്ങൾക്ക് വലുപ്പം വച്ചതും വെള്ളം വല്ലാതെ കിടന്നിളകിമറിഞ്ഞതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആരോ എന്തോ രഹസ്യമായി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും എനിക്ക് ഇവിടം വിട്ടു പോകാനാവില്ല. എൻ്റെ കായൽ ഇവിടെയുണ്ട്, ഇവിടെയാണ്. ഗീതാഞ്ജലിയുടെ കണ്ണു നിറഞ്ഞു. അവൾ മകളുടെ കൈ പിടിച്ചു. തുള്ളിച്ചാടിക്കൊണ്ട് അമ്മയോടൊപ്പം നടന്നു പോകുന്നതിനിടയിൽ കായൽ തിരിഞ്ഞു നോക്കി അവരെ കൈവീശി കാണിച്ചു. കലങ്കിലിരുന്ന ചെറുപ്പക്കാർക്ക് എന്തു പറയണമെന്നറിഞ്ഞുകൂടാതായി. ഒരു കുപ്പി കള്ള്, ഒരു പൂവൻ കോഴി. ദേശക്കാരനവരുടേതായിരുന്നു തീരുമാനം. തമ്പുരാന് ദാഹം വെക്കണം, കുരുതി കൊടുക്കണം. കടവത്ത് വരെ വന്നിട്ട് കഥ പറച്ചിലുകാരൻ കഥ പറയാതെ മടങ്ങിപ്പോയെങ്കിൽ, ബലി എന്ന വാക്ക് ഉച്ചരിച്ചുവെങ്കിൽ അത് വെറുതെയല്ല. തമ്പുരാൻ കയറിയ നാവാണത്. തമ്പുരാന് ദാഹിക്കുന്നുണ്ട്. കാലാകാലം മുടങ്ങാതെ കുരുതിയും ദാഹം വെക്കലുമൊക്കെ നടന്നിരുന്നതാണ്. അന്നൊന്നും ആദിയെ ദുഃഖദുരിതങ്ങൾ പിടികൂടിയിരുന്നില്ല. കുരുതി മുടിക്കിയത് പലപ്പോഴും ചെറുപ്പക്കാർ പിള്ളേരാണ്. തമ്പുരാൻ ചോരകുടിയനാ? അവർ കുരുത്തക്കേട് ചോദിച്ചു. ദുഷ്ടരുടെ ചോരയ്ക്ക് വേണ്ടി തമ്പുരാൻ ദാഹിക്കുന്നുണ്ട്. ഇല്ലയെന്ന് കരുതണ്ട, കൊല്ലാകൊല്ലം കുരുതി കൊടുക്കണോണ്ടെന്ന് കുരുതി കൊടുക്കണോണ്ടാണ് ദുഷ്ടന്മാര് തല പൊക്കാത്തത്, അറിയോ? പഴമക്കാർ പറഞ്ഞു. അതിന് ദുഷ്ടന്മാരുടെ ചോര കൊടുത്താൽ പോരെ, പാവം കോഴി എന്തു പിഴച്ചു? പിള്ളേർ കളിയാക്കി. പിള്ളേര് പറയട്ടെ, കോഴിവെട്ട് മുടക്കാൻ പഴമക്കാർ തയ്യാറല്ല. ഒരു കുപ്പിക്കള്ളും ഒരു പൂവൻ കോഴിയും തമ്പുരാനുള്ളതാണ്, അത് കൊടുക്കണം. ആണ്ടിലൊരിക്കലല്ലേ വേണ്ടു? അതവർ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു പോന്നു. അതവരുടെ വിശ്വാസവും ആശ്വാസവുമാണ്. ചെറുപ്പക്കാരുടെ പിഴകൾക്കും വിവരദോഷങ്ങൾക്കും പൊറുതി ചോദിച്ചുകൊണ്ട് വലിയ പങ്കാളിത്തവുമൊന്നും ഇല്ലാതെയാണ് കോഴിവെട്ട് നടന്നിരുന്നത്. എന്നാൽ തമ്പുരാന്റെ കൊട്ടിൽ പൊളിച്ച് അമ്പലം കിട്ടിയതോടെയാണ് തമ്പുരാന് ദാഹം വെക്കലെന്ന ചടങ്ങ് പൂർണമായും മുടങ്ങിയത്. അകത്തിരിക്കുന്നതേ ശുദ്ധള്ള ദേവന. കള്ളും കോഴിച്ചോരയും കൊണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പാടില്ല. അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അമ്പലം അശുദ്ധായ ദേവൻ കോപിക്കും, അമ്പു പറഞ്ഞു. ആദിയിലുള്ളവർക്ക് അത് മനസ്സിലാവാൻ വിഷമം തോന്നി. തമ്പുരാന് ദാഹം വെക്കേണ്ടെന്നാണോ അമ്പു പറയുന്നത്? അല്ല, ഈ വക സാധനങ്ങൾ അകത്ത് കയറ്റാൻ പറ്റില്ല എന്നാണ്. ആളുകൾ ക്ഷുഭിതരായി. അവർ ബലപ്രയോഗത്തിന് മുതിർത്തു. അപ്പോഴും രണ്ടു പക്ഷമുണ്ടായി. അമ്പലത്തിന് ചിട്ടവട്ടമുണ്ടെങ്കിൽ അത് തെറ്റിക്കാൻ പോകേണ്ടെന്നായി ഒരു കൂട്ടർ. തമ്പുരാന് ദാഹിക്കുന്നുണ്ടെങ്കിൽ ദാഹനീര് കൊടുത്തേ പറ്റൂന്നായി വേറൊരു കൂട്ടർ. അമ്പലത്തിൻ്റെ അകത്തല്ലല്ലോ, പുറത്ത് പെരുവഴിയിലല്ലേ നിങ്ങൾ തമ്പുരാനെ ഇരുത്തിയേക്കണേ, അവിടെ ദാഹം വെക്കണേന്ന് എന്താ കുഴപ്പം? ദേശക്കാരനവർ ചോദിച്ചു. പറ്റില്ല, അശുദ്ധ വസ്തുക്കൾ അകത്ത് കയറ്റാൻ പറ്റില്ല. ആദിയിലെ കാരണവരുടെ നേർക്ക് അമ്പലത്തിൻ്റെ പടിവാതിൽ കൊട്ടിയടച്ചുകൊണ്ട് അമ്പു അകത്തേക്ക് പോയി. മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും തമ്പുരാനാണ് ആദിയുടെ തമ്പുരാൻ. തമ്പുരാന് ദാഹിച്ചാൽ മണ്ണും വെള്ളവും നശിക്കും. കഥ പറശ്ശിലുകാരൻ വന്നിട്ട് കഥ പറയാതെ പോയെങ്കിൽ വരാൻ പോകുന്ന ആപത്തിൻ്റെ സൂചന തരികയാണ് ചെയ്തത്. ആലോചിച്ചുറപ്പിച്ച് ദേശക്കാരനവർ പറഞ്ഞു, തമ്പുരാന് ദാഹം വെച്ചേ പറ്റൂ. ആദിയിലുള്ള പലരും അതിനോട് യോജിച്ചു. പക്ഷേ എങ്ങനെ? അവർ ചോദിച്ചു. വേണ്ടി വന്നാൽ അമ്പലത്തിനകത്ത് കടന്ന് ബലമായിട്ട്, ദേശക്കാരനവർ പറഞ്ഞു.